we've been looking at how our life can be approved unto God.
ഇതുവരെയും നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് എങ്ങനെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ അംഗീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെ
പറ്റിയാണ്.
അതിന്റെ വിവിധമായ വശങ്ങളെ പറ്റി നാം ചിന്തിച്ചുകൊണ്ടേ ആയിരുന്നു.
I want to share something further along that line now.
അതെ, അതോടുകൂടി ചേർത്ത് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
I want you to think of this word that Jesus spoke in John chapter 14.
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഈ വാക്യത്തെ പറ്റി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
We know, we saw that yesterday that the Father was pleased with Jesus even when he had never cast out a demon or healed a sick person.
നാം ഇന്നലെ കാണുകയുണ്ടായി പിതാവായ ദൈവം യേശു കർത്താവ് പിശാചിനെ പുറത്താക്കാതിരുന്നപ്പോഴും യേശു കർത്താവിനെ പറ്റി എല്ലാ കാര്യങ്ങളിലും അവൻ പ്രസാദിച്ചിരുന്നു എന്ന്.
For 30 years Jesus only lived the life, yet we can, what we call ministry, he had no ministry.
30 വർഷക്കാലം യേശു കർത്താവ് തന്റെ ജീവിതം ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒന്നും നാം വിളിക്കുന്നതായ ശുശ്രൂഷയില് കർത്താവ് ഏർപ്പെട്ടിരുന്നില്ല.
He had a ministry, but our understanding of ministry is preaching and doing things like that.
കർത്താവിന് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. എന്നാൽ നാം സാധാരണ മനസ്സിലാക്കുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നതും സുവിശേഷം അറിയിക്കുന്നതും ഒക്കെയുമാണ്.
I'm sure in those 30 years Jesus must have helped many widows and blessed many children and encouraged many people. I'm sure he must have done it in those 30 years.
തീർച്ചയായും ഈ 30 വർഷക്കാലം യേശു കർത്താവ് വിധവകളെ സഹായിക്കുകയും ആശ്രയം ആവശ്യമുള്ളവർക്ക് ആശ്രയം കൊടുക്കുകയും ഉത്സാഹിപ്പിക്കുകയും ഒക്കെയും ചെയ്ത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയായുള്ള കാര്യം തന്നെയാണ്.
I think he must have gathered with the children sometimes and played with them and encouraged them.
അതേ കുഞ്ഞുകുട്ടികളെ ഒന്നിച്ചുകൂട്ടി അവരോടൊത്ത് കളിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും വിവിധ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. അതും ശുശ്രൂഷ തന്നെയാണ്.
Many of us don't think of these things as a ministry. We think only of some great public ministry.
നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ ശുശ്രൂഷയായിട്ട് കൂട്ടാറില്ല. നമ്മൾ കൂട്ടുന്നത് വലിയ പൊതുജനമെല്ലാം അറിയുന്ന വലിയ പരിപാടികൾ മാത്രമാണ്.
All of us can have a ministry.
നമുക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷ ചെയ്യാം.
Now John 14 verse 12 is a word that many Christians don't understand.
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 12 വാക്യം അനേക ക്രിസ്ത്യാനികൾക്കും മനസ്സിലാകാത്തതായ ഒരു
വാക്യമാണ്.
അത് പ്രയാസമേറിയ ഒരു വാക്യമായതുകൊണ്ട് അനേകര് അത് വിട്ട് അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോവുകയാണ് ചെയ്ത.
ജസ്റ്റ് റീഡ് ദിസ്.
ആ വാക്യം വായിക്കുക.
Truly, truly, I say to you, he who believes in me, the works that I do, shall he do also. Greater works than these shall he do, because I go to the Father.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
I'm sure you've all read the Gospel of John many times.
നിങ്ങൾ എല്ലാവരും യോഹന്നാന്റെ സുവിശേഷം അനേക പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എന്നുള്ള
കാര്യത്തിൽ
ഈ വാക്യവും നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.
But if some unbeliever were to meet you and ask you, what is the meaning of this verse, what will you tell him?
എന്നാലൊരു അവിശ്വാസം നിങ്ങളുടെ അടുത്ത് കടന്നു വന്ന് ഈ വാക്യം വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത്
പറയും?
ഒരു അവിശ്വാസം നിങ്ങളുടെ അടുത്ത് വരുന്നു എന്ന് കരുതുക.
അവൻ
ചോദിക്കുന്നത് യേശു വിശ്വസിക്കുന്നുവോ?
ഞാൻ
പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അവൻ നിങ്ങളോട് ചോദിക്കുന്നു, യേശു കർത്താവ് ചെയ്തതായ പ്രവർത്തനം നിനക്ക് ചെയ്യാൻ കഴിയുമോ?
Can you do greater works than Jesus did?
യേശു കർത്താവ് ചെയ്തതിലും അധികമായ പ്രവർത്തനം നിനക്ക് ചെയ്യാൻ കഴിയുമോ?
What do you say?
നിങ്ങൾ എന്ത് പറയും?
See, most of us haven't thought about that.
നമ്മളിൽ അനേകരും അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല.
Truly, truly, I say to you, Jesus said.
യേശു കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു.
If you believe in me,
നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ,
this is what will happen.
ഇതൊക്കെ സംഭവിക്കും.
യു ബിലീവ് ഇൻ ഇറ്റ്?
യേശു വിശ്വസിക്കുന്നുവോ?
And this should be true in our life.
അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരണം.
It doesn't say that only some apostles will do these things.
ഇത് ചില അപ്പോസ്തലന്മാരിൽ മാത്രം പ്രാവർത്തികമാകും എന്ന് പറഞ്ഞിട്ടില്ല.
Everyone who believes in me.
യേശു വിശ്വസിക്കുന്ന എല്ലാവരിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Even Jesus, all of us sitting here should be doing these things.
നിങ്ങൾ യേശു വിശ്വസിക്കുന്നവരിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇത് ചെയ്യേണ്ടതാകുന്നു.
To make it more clear, let me show you another verse.
ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് വേറൊരു വാക്യം കാണിക്കാം.
ജോൺ ചാപ്റ്റർ 6,
യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായം
47,
47 വാക്യം.
സിമിലർ വേർഡ്,
ഇതുപോലെ തന്നെയുള്ളതായ ഒരു വാക്യം.
ട്രൂലി ട്രൂലി ഐ സേ ടു യു,
നിങ്ങളോട് പറയുന്നു,
he who believes in me has eternal life.
വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്.
That is easy to understand.
അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്.
If I ask you, is that verse only for the apostles?
അത് അപ്പോസ്തലന്മാർക്ക് മാത്രമുള്ള വാക്യമാണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്താണ് ഉത്തരം?
Only apostles have eternal life.
അപ്പോസ്തലന്മാർക്ക് മാത്രമേ നിത്യജീവനുള്ളോ?
You say no, that's for everyone who believes.
നിങ്ങൾ പറയുമല്ല അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്.
That is the verse you quote to the unbelievers. Say, see, I have eternal life because it says here, I believe.
ഈ വാക്യമാണ് നിങ്ങൾ അവിശ്വാസികളോട് ചൂണ്ടിക്കാണിക്കുക, നോക്ക് എനിക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്.
And if that unbeliever knows his Bible, he'll say, okay, let's turn to John 14:12 now.
അവിശ്വാസിക്ക് ബൈബിൾ അറിയാമെങ്കിൽ അവൻ പറയും, നോക്കു നമുക്ക് 14:12 വാക്യത്തിലേക്ക് പോകാമെന്ന്.
You say you believe, okay, let's see about this verse. How do you explain this?
നീ പറയുന്നു നീ വിശ്വസിക്കുന്നു എന്ന്, എന്നാൽ ഈ വാക്യം നിനക്ക് എങ്ങനെ മനസ്സിലാക്കി തരുവാൻ കഴിയും?
How do you explain it?
എങ്ങനെയാണ് നിങ്ങൾ വിശദമാക്കുന്നത്?
Both are for the same group of people, he who believes.
ഇത് രണ്ടും ഒരേ ഗ്രൂപ്പിലുള്ളതായ ഒരു വിഭാഗം ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്, അതായത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക്.
You know you have eternal life.
എങ്ങനെയാണ് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്?
6:47
നിങ്ങൾ പറയും യോഹന്നാന്റെ സുവിശേഷം 4:47
വാക്യം,
എനിക്ക് നിത്യജീവൻ ഉണ്ട്.
But if John 14:12 does not work in your life, how do you know John 6:47 is going to work in your life?
യോഹന്നാന്റെ സുവിശേഷം 14:14 വാക്യം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമല്ലെങ്കിൽ എങ്ങനെയാണ് 6:47 വാക്യം യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങൾക്ക് പറയാൻ
കഴിയും?
രണ്ടും യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്.
I'm really going to shake all your faith today.
നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസത്തെ ഞാൻ ഇളക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
If it is on a strong foundation, it will not shake. Storm, flood, nothing will shake it if it is built on the rock.
അത് പാറമേൽ പണിതപ്പെട്ടതാണെങ്കിൽ കാറ്റടിച്ചാലും മഴ പെയ്താലും കൊടുക്കാൻ ദുരിയാലും അത് ഉയർത്തുകയില്ല.
It's not built on the rock. It's better you know it today rather than after Jesus comes.
അത് പാറമേൽ പണിതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അത് അറിയുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ യേശു കർത്താവ് വരുമ്പോൾ നിങ്ങൾ ലജ്ജിതരായി തീരേണ്ടി വരും.
See, many people don't speak about this word.
ഈ വാക്യത്തെ പറ്റി അനേകരെ സംസാരിക്കാറില്ല.
Some people speak about it as though it refers to doing miracles.
അത് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനെ പറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് ചിലർ സംസാരിക്കാറുണ്ട്.
That is because the only thing they can see in Jesus is miracles.
അതിന്റെ കാരണം അവരെ യേശുവിൽ കാണുന്നത് അത്ഭുതങ്ങൾ മാത്രമാണ്.
But Jesus did miracles and healed the sick for a very small part of his life.
യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം മാത്രമേ യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും
ചെയ്തുള്ളൂ. ഇവിടെ
പറയുന്നു നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ ചെയ്തതായ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുമെന്ന്.
We can say there are two types of works Jesus did.
യേശു കർത്താവ് ചെയ്തത് രണ്ടു തരം പ്രവർത്തികളുണ്ട്.
External works, internal works.
പുറമേ ഉള്ളതായ പ്രവർത്തികളും അകമേ ഉള്ളതായ പ്രവർത്തികളും.
And among the external works, again you can divide external works into two.
പുറത്തുള്ളതായ പ്രവർത്തികളെ വീണ്ടും നിങ്ങൾക്ക് രണ്ടായിട്ട് തരംതിരിക്കാം.
Private works and public works.
രഹസ്യമായിട്ട് ചെയ്തതായ പ്രവർത്തികളും പരസ്യമായിട്ട് ചെയ്തതായ പ്രവർത്തികളും.
So we can say the works that Jesus did can be divided into three categories.
നമുക്ക് പറയാൻ സാധിക്കും യേശു കർത്താവ് ചെയ്ത എല്ലാ പ്രവർത്തികളെയും നമുക്ക് മൂന്ന് തരമായിട്ട് തിരിക്കാൻ കഴിയും.
Public works.
പരസ്യമായിട്ട് ചെയ്തതായ പ്രവർത്തികള്.
That is preaching, healing the sick.
അത് പഠിപ്പിക്കുന്നതും രോഗികളെ സൗഖ്യമാക്കുന്നതും. പിശാചുക്കളെ പുറത്താക്കുന്നതും. 5,000 പേരെ തീറ്റിപ്പൊഴിയതും.
വാക്കിംഗ് ഓൺ വാട്ടർ.
വെള്ളത്തിന് മുകളിൽ നടന്നതും.
റണ്ണിംഗ് വാട്ടർ ഇൻടു വൈൻ.
വെള്ളം വീഞ്ഞാക്കി മാറ്റിയതും.
ദീസ് ആർ പബ്ലിക് വർക്ക്സ്.
ഇതെല്ലാം പൊതുവായിട്ട് ചെയ്തതായ പരസ്യമായി ചെയ്തതായ പ്രവർത്തികളാണ്. കർത്താവ് രഹസ്യമായി ചെയ്തതായ പ്രവർത്തികളും
ഉണ്ടാക്കി.
കർത്താവ് പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത്,
studied the scriptures,
devudana vajanam padichathu,
he carried water from the well for his mother,
thante ammaku vendi kulathil ninnu vellam kori kondu poyathu,
and he helped his mother with various jobs in the house,
veettilullaya joligalile thante ammaye sahayichathu.
I'm sure he helped his younger brothers and sisters in many ways.
അവന്റെ ചെറിയ സഹോദരി സഹോദരന്മാരെ അനേക വിധത്തിൽ യേശു കർത്താവ് സഹായിച്ചിരിക്കാം.
Probably made some free tables for some poor widows.
വിധവകളായ സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യമായി മേശ ഉണ്ടാക്കി കൊടുത്തിരിക്കാം.
പ്രൈവറ്റ് വർക്ക്സ്.
ഇതെല്ലാം അവൻ രഹസ്യമായിട്ട് ചെയ്തതായ പ്രവൃത്തികളാണ്.
Then there were inward works.
അവന്റെ ഉള്ളില് നാം കാണാതിരുന്നതായ പ്രവൃത്തികളുണ്ട്.
There he was tempted like us in every point for 33 years and he never sinned.
33 വർഷക്കാലം നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ടും പാപം ചെയ്യാതിരുന്നതായ ജീവിതം.
These are all the works that Jesus did.
ഇതൊക്കെ നമ്മുടെ യേശു കർത്താവ് ചെയ്തതായ പ്രവൃത്തികളാണ്.
ഇൻവേർട്ട് വർക്ക് ഇസ് ദ മാക്സിമം.
കർത്താവിന്റെ ഉള്ളിലുള്ളതായ പ്രവൃത്തികളാണ് ഏറ്റവും അധികമായി ഉണ്ടായിരുന്നത്.
യു ആർ ടെംപ്റ്റഡ് എവരി ഡേ ഓഫ് ഔർ ലൈഫ്.
നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നാം പരീക്ഷിക്കപ്പെടുന്നു.
ടെൽ മീ, ഈസ് ദേർ എ സിംഗിൾ ഡേ ഇൻ യുവർ ലൈഫ് വെൻ യു ആർ നോട്ട് ടെംപ്റ്റഡ് അറ്റ് ഓൾ?
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ കടന്നു വരാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ?
I've lived for 60 years. I've never faced one day without temptation.
എന്റെ ജീവിതത്തിൽ ഞാൻ 60 വർഷക്കാലം ജീവിച്ചു, എന്നാൽ പരീക്ഷയില്ലാത്തതായ ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല.
I can imagine Jesus 33 years. If he was tempted like me, it must have been like that.
യേശു കർത്താവ് എന്നെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ
കഴിയും. Hebrews 4:15 that he was tempted exactly like me in every point.
എബ്രായലേഖനം 4:15 പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മെ പോലെ എല്ലാ കാര്യങ്ങളിലും അവൻ തുല്യനായി പരീക്ഷിക്കപ്പെട്ടു എന്ന് നാം കാണുന്നു.
Greatest of all these works that Jesus did must have been in this area.
യേശു കർത്താവ് ചെയ്തതിലെ ഏറ്റവും വലിയ പ്രവൃത്തികൾ ഈ ഒരു മേഖലയിലായിരുന്നു.
Because they are hidden, we don't think about it so much.
അതെല്ലാം കാണപ്പെടാത്തവയായതുകൊണ്ട് നാം അതിനെ പറ്റി അധികം ചിന്തിക്കാറില്ല.
So when Jesus said the words that I do shall he do also, he was not only referring to the few public words.
ഞാൻ ചെയ്തതായ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുമെന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് ആ പരസ്യമായിട്ട് ചെയ്തതായ പ്രവൃത്തികൾ മാത്രമല്ല.
I would say percentage wise perhaps the public works were only about 1%.
നാം ഒരു ശതമാനമായിട്ട് അത് കണക്ക് കൂട്ടുകയാണെങ്കിൽ കർത്താവ് ചെയ്ത പരസ്യ പ്രവൃത്തികൾ ഒരു ശതമാനം മാത്രമായിരിക്കും.
1% of his life.
ഒരു ജീവിതത്തിൽ ഒരു ശതമാനം മാത്രമായിരിക്കും.
Total amount of time spent in preaching, healing and all, very small portion of his life.
കർത്താവ് പഠിപ്പിക്കുവാനും സൗഖ്യമാക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുമായി ചെയ്തതായ സമയം വളരെ കുറച്ച് മാത്രമാണ്.
Because his whole public ministry was only 3 years. That itself is only 10%.
കർത്താവിന്റെ പരസ്യമായ ശുശ്രൂഷ എന്ന് പറയുന്ന 3 വർഷക്കാലമായിരുന്നു. അത് ജീവിതത്തിന്റെ 10% മാത്രമേ വരുന്നുള്ളൂ.
That time he was sleeping, traveling, preaching. So only 1% only he was healing the sick and casting out demons.
അതിൽ തന്നെ കർത്താവ് പ്രാർത്ഥിക്കുന്നതായ സമയവും കർത്താവ് ഉറങ്ങുന്നതായ സമയവും യാത്ര ചെയ്യുന്നതായ സമയവും പ്രസംഗിച്ചതായ സമയവും ഉണ്ട്. അത്ഭുതങ്ങൾ ചെയ്തത് 1% മാത്രമായിരിക്കും.
Because that is mentioned in the gospel so much.
അത് സുവിശേഷത്തിൽ വളരെയധികമായി പ്രതിപാദിച്ചിരിക്കുന്നതുകൊണ്ട്
we think that 1% of his life was all the works that he did.
നാം ചിന്തിക്കുന്നത് ആ 1% കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്തതായ മുഴുവൻ പ്രവൃത്തികളും എന്നാണ്.
We never think of that other 99%.
ബാക്കി 99% പ്രവൃത്തികളെ പറ്റി നാം ചിന്തിക്കാറില്ല.
Because we are impressed by the spectacular.
എല്ലാവരെയും അത്ഭുതപരവന്തരാക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രമാണ് നാം ഇപ്പോഴും ചിന്തിക്കുന്നത്.
We don't think of that inner walk with God as a work. That inner walk with God, we don't call it a work.
അവന്റെ ഉള്ളിൽ അവൻ ദൈവത്തോട് കൂടെ നടന്നതായ പ്രവൃത്തിയെ ഒരു ശുശ്രൂഷയായിട്ടോ പ്രവൃത്തിയായിട്ടോ നാം കാണാറില്ല.
Those are the works that Jesus did.
അതെല്ലാമാണ് യേശു കർത്താവ് ചെയ്തതായ പ്രവൃത്തികൾ.
He says, if I believe in him, I can also do those works.
യേശു കർത്താവ് പറയുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്കും ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന്.
The words,
വേറൊരു വാക്യത്തിൽ പറഞ്ഞാൽ,
I can overcome temptation like he did.
യേശു കർത്താവ് പരീക്ഷയെ അതിജീവിച്ചതുപോലെ എനിക്കും പരീക്ഷയെ ജയിക്കുവാൻ കഴിയും.
And in one sentence, how can we describe all that Jesus did?
യേശു കർത്താവ് ചെയ്തത് മുഴുവനും ഒരു വാക്യത്തിൽ നമുക്ക് എങ്ങനെ വിശദമാക്കുവാൻ കഴിയും?
John 6:38.
യോഹന്നാന്റെ സുവിശേഷം 6:38 വാക്യം.
He said, I came from heaven not to do my own will, but the will of him who sent me.
ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നത് എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനത്രേ.
ഇൻ ദാറ്റ് വൺ സെന്റൻസ് യു ഹാവ് 100% ഓഫ് ഹിസ് വേർഡ്സ്.
ആ ഒരു വാക്യത്തിലെ കർത്താവിന്റെ 100% ജോലിയും നമുക്ക് ഉറക്കാനുവാൻ കഴിയും.
വാട്ട് ഡിഡ് ഹി ഡു ഓൾ ദ ടൈം ഇൻ ഹിസ് ലൈഫ്?
കർത്താവിന്റെ ജീവിതത്തിൽ മുഴുവൻ കർത്താവ് എന്താണ് ചെയ്തത്? സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം.
ചൈൽഡ്,
അവനൊരു കുഞ്ഞായിരുന്നപ്പോൾ
submitted to Joseph and Mary, that is the will of the Father.
അവൻ തന്റെ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്നു, അത് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമായിരുന്നു.
All the things he did for 30 years in Nazareth, the will of his Father.
അവൻ 30 വർഷവുമായി നസ്രത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് ചെയ്തത് തന്റെ മാതാപിതാക്കളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമായിരുന്നു.
And he raised Lazarus from the dead, that is the will of his Father.
അവൻ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതും പിതാവിന്റെ ഇഷ്ടം തന്നെയായിരുന്നു.
When he healed the sick, that is the will of his Father.
അവൻ രോഗികളെ സൗഖ്യമാക്കിയതും അവന്റെ പിതാവിന്റെ ഇഷ്ടം തന്നെയായിരുന്നു.
He didn't heal everybody.
അവൻ എല്ലാവരെയും സൗഖ്യമാക്കിയില്ല.
You know the man who was sitting outside the beautiful gate of the temple?
സുന്ദരം ദേവാലയത്തിന്റെ പടിക്കൽ ഇരുന്നതായ മനുഷ്യനെ നിങ്ങൾക്കറിയാമോ?
He says he was more than 40 years old.
അവൻ 40 വർഷത്തിലധികം പ്രായം ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നു.
He was carried along every day, we read in Acts 3, to be set at that gate of the temple.
അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ പറയുന്ന എല്ലാ ദിവസവും അവനെ ചുമന്നുകൊണ്ട് സുന്ദരം ദേവാലയത്തിന്റെ പടിക്കൽ കൊണ്ടുവന്നിരുന്നു എന്ന്.
That means Jesus must have seen him.
യേശു കർത്താവ് തീർച്ചയായും അവനെ കണ്ടിരിക്കാം.
Many times.
പല പ്രാവശ്യം.
He must have asked Jesus for money just like he asked Peter and John.
അവൻ പത്രോസിനോടും യോഹന്നാനോടും പണം ചോദിച്ചതുപോലെ തന്നെ യേശുവിനോടും പണം ചോദിച്ചിരിക്കാം.
What did Jesus do?
യേശു കർത്താവ് എന്ത് ചെയ്തു കാണും? കുറച്ച് പണം അവന് കൊടുത്തു കാണും.
The next day he asked Jesus for money.
അടുത്ത ദിവസം അവൻ യേശുവിനോട് പണം ചോദിച്ചു
കാണും.
യേശു കർത്താവ് പണം കൊടുത്തു കാണും. ഒരിക്കലും അവനെ സൗഖ്യമാക്കിയില്ല.
Why?
എന്തുകൊണ്ട്?
Because he did not come to earth to heal the sick. He came to do the will of his father.
അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയല്ല, തന്റെ സ്വർഗത്തിനായി പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ്.
And in the will of his father, it was not the will of his father for him to heal that man.
സ്വർഗത്തിനായി പിതാവിന്റെ ഹിതത്തിൽ ആ സമയത്ത് ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നത് ഇല്ലായിരുന്നു.
Why?
എന്തുകൊണ്ടാണ്?
The will of the father was this fellow should be healed next year after Jesus has gone to heaven.
സ്വർഗത്തിനായി പിതാവിന്റെ ഇഷ്ടം യേശു കർത്താവ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം അടുത്ത വർഷം അവനെ സൗഖ്യമാക്കണം
എന്നുള്ളതായിരുന്നു.
അവൻ അടുത്ത വർഷം സൗഖ്യമുള്ളവനായി.
If he is healed next year,
അവന് അടുത്ത വർഷം സൗഖ്യമായിരുന്നെങ്കിൽ
5,000 people will be saved next year.
അടുത്ത വർഷം 5,000 ആൾക്കാരെ രക്ഷിക്കപ്പെടുമായിരുന്നു.
രക്ഷിക്കപ്പെടും. So God knew that, so he did not allow him to be healed this year.
ദൈവത്തിന് അത് അറിയാമായിരുന്നതുകൊണ്ട് ദൈവം അവനെ ഈ വർഷം സൗഖ്യമാക്കിയില്ല.
See how we can cause a lot of confusion in God's word if we do what is good without knowing about God's will.
ദൈവത്തിന്റെ ഹിതം അറിയാതെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നു നമ്മൾ ചെയ്താൽ ദൈവവേലയിൽ എത്രമാത്രം കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് നോക്കുക.
In Acts 4:4, 5,000 people were saved after this man was healed.
അപ്പോസ്തല പ്രവൃത്തികൾ 4:4 വാക്യത്തിൽ പറയുന്നു ഈ മനുഷ്യൻ സൗഖ്യമായി കഴിഞ്ഞ 5,000 ആൾക്കാർ എല്ലാവരും 5,000 ആയി എന്ന് അവിടെ പറയുന്നു.
Just think, if Jesus had not cared about the will of the Father, we do good. Can you think now how he would have hindered the work of God that this would have accomplished?
എത്രമാത്രം അടുത്ത വർഷം നടക്കേണ്ടതായുള്ള ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തിയെ എത്രമാത്രം അവന്റെ ആ ചിന്തയും പ്രവൃത്തിയും തടസ്സമാക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ
കഴിയും.
അതൊരു ഉദാഹരണം മാത്രമാണ്.
Sometimes our thinking is foolish.
പലപ്പോഴും നമ്മുടെ ചിന്ത ബുദ്ധിമോശമുള്ളതായ കാര്യമാണ്, പോഷത്വമാണ്.
We think something must be done immediately.
നമ്മൾ ചിന്തിക്കുക ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യണം.
God says if it's done next year, much more will be accomplished.
ദൈവം പറയുന്നു ഈ പ്രവൃത്തി അടുത്ത വർഷം ചെയ്തിരുന്നെങ്കിൽ ഇതിലധികമായിട്ട് ആദായം
ഉണ്ടാകുമായിരുന്നു.
യേശു കർത്താവ് കടന്നു വന്നത് രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയല്ല, പിതാവായ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ
വേണ്ടിയാണ്.
ആ മൂന്നര വർഷക്കാലം ഇസ്രായേലിൽ എത്രയധികം ആൾക്കാരെ മരിച്ചിട്ടുണ്ടായിരിക്കും.
How many did Jesus raise up from the dead?
യേശു കർത്താവ് എത്ര പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു?
3.
മൂന്ന് പേരെ മാത്രം.
You think it would have been difficult for him to raise 3,000?
3,000 പേരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കർത്താവിന് പ്രയാസമേറിയ കാര്യമാണെന്ന്
തോന്നുന്നുണ്ടോ?
ഒരിക്കലും പ്രയാസമുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് കർത്താവ്
ചെയ്യാതെ?
ആ 3,000 മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുന്നെങ്കിൽ എത്ര പേർക്ക് സന്തോഷം ഉണ്ടാകുമായിരുന്നു?
യേശു
കർത്താവ് ഇവിടെ വന്നത് മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ
വേണ്ടിയല്ല.
അവൻ കടന്നു വന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം
ചെയ്യുവാൻ,
മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയല്ല അവൻ വന്നത്, അവൻ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ് വന്നത്.
And if the will of the father included healing somebody, he'd heal him.
സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഹിതത്തിൽ സൗഖ്യമാക്കുന്ന ഉൾപ്പെട്ടിരുന്നെങ്കിൽ അവൻ അത് ചെയ്തു വരുന്നു.
For 30 years he did not include that, so he never healed anybody for 30 years.
30 വർഷക്കാലത്തെ അത് ഉൾപ്പെട്ടിരുന്നില്ല, അതുകൊണ്ട് കർത്താവ് 30 വർഷക്കാലം ചെയ്യുന്നില്ല.
Today when so many people speak about the importance of speaking in tongues,
inna anegare anya bhashil samsarikkunnathinte pradhanyathe patti parayumbol,
it is interesting that Jesus never spoke in tongues.
Yesu kartha orikkalum anya bhashil samsarichilla ennallathu oru athrukaramaya karyamano.
Why?
Endu kondana?
Was it because he was not filled with the Spirit?
Avan parishuddhaatmanal nirayanjathu kondano adu?
If that is the only mark of being filled with the Spirit, then Jesus was not filled with the Spirit.
അന്യ ഭാഷയിൽ സംസാരിക്കുന്ന മാത്രമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന്റെ അടയാളം എങ്കിൽ യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടില്ലായിരുന്നു.
He didn't come here to speak in tongues. He came here to do the will of his father.
അവൻ ഇവിടെ വന്നത് അന്യ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയല്ലായിരുന്നു, അവൻ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിരുന്നു.
The Spirit of God filled him to do the will of his father.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവനെ നിറച്ചത് സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്യുവാൻ
വേണ്ടിയാണ്.
ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നതും അതേ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്യുവാൻ
ആത്മാവിൽ
നിറഞ്ഞതായ ഒരു യുവാവ്
He carried a bucket of water for his mother, just like Jesus carried a bucket of water for his mother in that day.
ആ കുട്ടി യേശു കർത്താവ് തന്റെ അമ്മയെ സഹായിക്കുവാൻ ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് പോയതുപോലെ തന്നെ ആ കുഞ്ഞും തന്റെ അമ്മയെ സഹായിക്കുവാൻ വെള്ളം കോരിക്കൊണ്ട്
പോകും.
അതാണ് ആത്മാവിൽ നിറഞ്ഞു എന്നുള്ളതിന്റെ
അടയാളം.
രോഗികളെ സൗഖ്യമാക്കുന്നതോ അന്യ ഭാഷയിൽ സംസാരിക്കുന്നതോ അല്ല അതിന്റെ
അടയാളം.
നിങ്ങളുടെ ആ പ്രായത്തിൽ ആ സമയത്ത് സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടം ചെയ്യുന്നതാണ് ആത്മാവിൽ നിറഞ്ഞതിന്റെ അടയാളം.
Timothy's mother.
തിമത്യോസിന്റെ അമ്മ.
He never healed any sick person as far as I know.
അവരെ ഒരു രോഗിയെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല.
Never preached or raised the dead or conducted Bible studies or any such thing.
അവര് പ്രസംഗിക്കുകയോ ബൈബിൾ പഠിപ്പിക്കുകയോ ഹീലിംഗ് സർവീസ് നടത്തുകയോ ചെയ്തതായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല.
She brought up that son in a God-fearing way.
ദൈവത്തെ ഭയപ്പെടുന്നതായ ഒരു വിധത്തില് അവന്റെ അവളുടെ മകനെ അവൾ വളർത്തിക്കൊണ്ടുവന്നു.
തിമോത്തിയുടെ
അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതായ ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. എന്താണ് അതിന്റെ
ഫലം?
അവളുടെ മകന് ഒരു അപ്പസ്തോലനായിട്ട് വളർന്നു
വരുവാനിടയായിട്ടു.
ഒരു ചെറിയ കുഞ്ഞെ ഭവനത്തിൽ വളർന്നു വരുന്നത് കണ്ടപ്പോൾ അവളെ ഒരിക്കലും ചിന്തിച്ചു കാണത്തില്ല ഈ കുഞ്ഞ് ഒരു അപ്പസ്തോലനായി മാറുമെന്ന്.
You look at your little boy running around your house, you don't think one day he can be an apostle of Jesus Christ.
നിങ്ങളുടെ കുഞ്ഞ് ചെറിയ കുഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൽ ഓടി കളിച്ചു നടക്കുന്നത് കാണുമ്പോൾ ഒരു ദിവസം അവൻ ഒരു അപ്പസ്തോലനായി തീരുമെന്ന് നിങ്ങൾക്ക് കരുതുവാനായിട്ട് കഴിയത്തില്ല.
Maybe that is God's plan for him.
ഒരുപക്ഷെ ദൈവത്തിന്റെ അവനെ പറ്റിയുള്ളതായ ഹിതം അതായിരിക്കും.
That depends on you as a mother whether you do the will of God today.
ഒരു അമ്മ എന്ന നിലയിൽ ദൈവത്തിന്റെ ഹിതം നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ
ആശ്രയിച്ചിരിക്കുന്നത്.
ഒരു അമ്മ എന്ന നിലയിൽ നീ ചെയ്യേണ്ടതായ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്താണ്? യേശു കർത്താവ് ചെയ്ത വിധത്തിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത്? ദൈവത്തിന്റെ ഹിതം ചെയ്യുക.
It may not be going around house to house conducting Bible studies. It may be just bringing up your children in a God-fearing way.
അത് എല്ലാ വീടുകളിലും പോയി ബൈബിൾ പഠിപ്പിക്കുന്നതായിരിക്കില്ല, പിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിനെ വളർത്തിക്കൊണ്ട് വരുന്നതായിരിക്കും.
John Wesley's mother had many children. I don't know, 14 or 15 children.
ജോൺ വെസ്ലിയുടെ അമ്മയ്ക്ക് അനേക കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 14-15 കുട്ടികൾ ഉണ്ടായിരുന്നു.
Number of them, 6 or 7 of them died in childhood.
അതിൽ 6-7 വളരെ ചെറുപ്പത്തിലേ തന്നെ മരിച്ചുപോയി.
But all the other 8 or 9 that she had.
പിന്നെ ഉണ്ടായിരുന്ന 8-9 കുട്ടികൾ
every week.
എല്ലാ ആഴ്ചയും
she would spend 1 hour with each child.
ഓരോ കുഞ്ഞിനോടും കൂടെ ഒരു മണിക്കൂർ വീതം ചിലവഴിച്ചിരുന്നു അവള്.
ഹലോ,
ഒരു കുഞ്ഞിനോ ഒരു മണിക്കൂർ ഒരു കുഞ്ഞിനോടൊത്ത് മാത്രം ചിലവഴിച്ചിരുന്നു.
Once a week.
ഒരാഴ്ചയില്
1 hour.
ഒരു മണിക്കൂർ
each child.
ഓരോ കുഞ്ഞിനോടും ഒപ്പം
teaching that child about God and his word.
ദൈവത്തെയും ദൈവത്തിന്റെ വഴിയെയും പറ്റി ആ കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ട് ചെയ്തിരുന്നു.
She never healed the sick or traveled all over the country or any such thing.
അവള് രോഗികളെ സൗഖ്യമാക്കുകയോ രാജ്യം മുഴുവൻ യാത്ര ചെയ്യുകയോ ഒന്നും ചെയ്തില്ല.
Taught her children obedience.
അവൾ തന്റെ കുഞ്ഞുങ്ങളെ അനുസരണം പഠിപ്പിച്ചു.
They had some servants in their home.
അവരുടെ വീട്ടില് ചില വേലക്കാരുണ്ടായിരുന്നു.
She would never allow her children to speak rudely to the servants.
ആ വീട്ടിലുള്ളതായ വേലക്കാരോട് ക്രൂരമായിട്ട് സംസാരിക്കുവാൻ തന്റെ കുഞ്ഞുങ്ങളെ അവൾ ഒരിക്കലും അനുവദിച്ചില്ല.
Taught the children to respect all people.
തന്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ള എല്ലാവരെയും ബഹുമാനിക്കുവാനായി അവൾ പഠിപ്പിച്ചു. അവരെ വളരെ സമ്പന്നരായവരായിരുന്നില്ല, അവരെ വെറും സാധാരണ മനുഷ്യരായിരുന്നു.
The result is she raised up one boy, John Wesley, who shook the whole of England from one end to the other.
അതിന്റെ ഫലമോ അവൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു കുഞ്ഞ് അത് ജോൺ വെസ്ലി ഇംഗ്ലണ്ടിനെ മുഴുവനും ദൈവത്തിനായി പിടിച്ചു
കുലുക്കുവാനായിട്ടിടയായിരുന്നു.
യേശു കർത്താവിന്റെ എന്ത് പ്രവൃത്തിയാണ് ജോൺ വെസ്ലിയുടെ അമ്മയ്ക്ക് ചെയ്യുവാൻ കഴിഞ്ഞത്? ദൈവത്തിന്റെ ഹിതം.
How you understand that verse?
ഈ വാക്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ?
He who believes in me, the works that I do, he will do also.
എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും.
Like Jesus did the will of God.
യേശു കർത്താവ് തന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്തതുപോലെ അവന്റെ അകത്തെ ജീവിതത്തിന്, അവന്റെ സ്വകാര്യ ജീവിതത്തിന്, അവന്റെ പരസ്യമായ
ജീവിതത്തിന്, ഈ
എല്ലാ മേഖലകളിലും സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടമാണ്
ചെയ്തത്.
നമ്മൾ എങ്ങനെയാണ് യേശു കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുന്നത്?
ഈ
എല്ലാ മേഖലകളിലും സ്വർഗസ്വനായ പിതാവിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ടാണ്.
You work in an office perhaps.
നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയായിരിക്കും.
What are you supposed to do?
നിങ്ങൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്?
Says in Colossians 3.
കൊളോസ്യരേഖനം 3-ാം അധ്യായത്തിൽ അത് പറയുന്നു.
Verse 22 and 23.
22-ാമത്തെയും 23-ാമത്തെയും ഭാഗത്തിൽ പറയുന്നു.
This applies to all people who work in any office.
എല്ലാ ഓഫീസിലും വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ്. ബാപ്പുമാരെ, ജഡപ്രകാരമുള്ള യജമാനന്മാരെ, സകലത്തിലും അനുസരിപ്പിൽ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലെല്ലാം കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ എത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ.
ഈ
വിധത്തിലാണ് നാം ജോലി ചെയ്യേണ്ടത്.
നോട്ട് ഫോർ സാലറി.
നാം ഒരു ശമ്പളത്തിന് വേണ്ടിയല്ല ജോലി
ചെയ്യേണ്ടത്.
അവർ നമ്മെ പറ്റി എഴുതുന്നതായ ആ വാർഷിക റിപ്പോർട്ടിന് വേണ്ടിയല്ല.
We receive our reward from the Lord for what we have done.
ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് ഞാൻ ആ ഓഫീസിനെ അല്ല സേവിക്കുന്നത്, ഞാൻ കർത്താവ് യേശുവിനെയാണ് സേവിക്കുന്നത്.
നമ്മുടെ
ജോലിയിലെ എത്ര ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്.
ഞാൻ
വീണ്ടും ജനിച്ചതിനു ശേഷം ഞാനൊരു കപ്പലിൽ ജോലി ചെയ്യുകയായിരുന്നു.
Report must be a good report, and only I get promotion and so many things.
Adhinu munpu ende promotion ne pettiyum enne petti ezhuna reportukal nannayirikkanam engil mathrame enikku promotion labhikkullu ennulladhine petti ellam valiya bharam enikku undayirunnu.
Okay, I gave my life to Jesus.
Ennal ende jeevanam njan Yesuvinu koduthu kazhinjappol
not bothered about my report, I was not bothered about promotion anymore.
ഞാൻ ആ പ്രൊമോഷനെ പറ്റിയോ എന്നെ കുറിച്ചുള്ളതായ റിപ്പോർട്ടിനെ പറ്റിയോ ഞാൻ ഒട്ടും പോലും ഭാരപ്പെട്ടില്ല. ഞാൻ ഇതേ നിലയിൽ തന്നെ എന്റെ ബാക്കിയുള്ളതായ ജീവിതം മുഴുവൻ കഴിഞ്ഞാലും എന്തിലൊരു വ്യത്യാസം വരുത്തുന്നില്ല.
ജൂനിയർ ഫെലോസ് ആർ പ്രൊമോട്ടഡ് അബവ് മീ.
എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ പ്രൊമോഷൻ കിട്ടിയാലും എന്നെ ബാധിക്കില്ല. ഞാൻ അവരെ സാറേന്ന് വിളിക്കേണ്ടി
വരും.
അത് എനിക്ക് ഭാരമുള്ള കാര്യമാണ്. ലോകത്തിലുള്ള എല്ലാവരെയും സാറ് എന്ന് വിളിക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. എനിക്കൊരു പ്രശ്നമല്ല. യേശു കർത്താവ് ഒരു സേവകനായിട്ട് മാറി. ഞാൻ വളരെ വിശ്വസ്തയോടെ എന്റെ ക്രിയ ചെയ്യണമെന്ന് ഞാൻ
മനസ്സിലാക്കി.
അവർ മനുഷ്യരെ കാണുമ്പോഴും കാണാത്തപ്പോഴും വിശ്വസ്തയോടെ ചെയ്യണമെന്ന്
മനസ്സിലാക്കി.
നമ്മുടെ എല്ലാവരുടെയും ജോലി സ്ഥലങ്ങളിൽ ആ ഒരു സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം.
That you do your work faithfully.
നമ്മുടെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ ജോലി വിശ്വസ്തതയോടെ ചെയ്യുന്നുവെന്ന്.
That is the will of God.
അത് ദൈവത്തിന്റെ ഹിതമാണ്.
Whatever you do, whatever job you do, whatever office,
എന്തൊക്കെയും ജോലി ഏതൊക്കെയും ഓഫീസിൽ നിങ്ങൾ ചെയ്താലും നിങ്ങൾ വിശ്വസ്തതയോടെ ചെയ്യുക.
I remember my commanding officer when he called me to write my annual report.
എന്റെ മേലുദ്യോഗസ്ഥൻ എന്റെ വാർഷിക റിപ്പോർട്ട് എഴുതുവാനായി എന്നെ വിളിച്ചതായ സന്ദർഭം ഞാൻ ഓർക്കുന്നു.
അദ്ദേഹം
പറഞ്ഞു, നിന്റെ പ്രവൃത്തിയിൽ എനിക്ക് ഒരു കുറ്റവും കാണുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു.
I do my work before him.
ഞാൻ ദൈവത്തിന്റെ മുന്നിലാണ് എന്റെ വേല
ചെയ്യുന്നത്.
നീ എന്നെ പറ്റി എന്ത് റിപ്പോർട്ട് എഴുതുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭാരമില്ല. ഒരു പ്രൊമോഷൻ കിട്ടുന്നതിലുള്ളതായ താല്പര്യമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് ഒറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതാണ് ദൈവത്തിന്റെ
ഹിതം.
നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്.
Reveals the will of God for us in every area of life.
ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഹിതം നമ്മുടെ എല്ലാ മേഖലകളിലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു.
You are faithful there.
നിങ്ങൾ അവിടെ വിശ്വസ്തരാണെങ്കിൽ
God will give you a spiritual ministry.
ദൈവം നിങ്ങൾക്ക് ഒരു ആത്മീയ ശുശ്രൂഷ തരിക തന്നെ ചെയ്യും.
ഐ നോ ഗോഡ് വാസ് ടെസ്റ്റിംഗ് മൈ ഫെയ്ത്ത്ഫുൾനെസ് ഓൺ ദാറ്റ് ഷിപ്പ് ബിഫോർ ഹി ഗേവ് മീ എ സ്പിരിച്വൽ മിനിസ്ട്രി.
എനിക്ക് ഒരു ആത്മീയ ശുശ്രൂഷ തരുന്നതിന് മുൻപേ ആ കപ്പലിൽ എന്റെ വിശ്വസ്തത ദൈവം പരീക്ഷിക്കുകയായിരുന്നു.
ഗോഡ് സോ ഇഫ് ഐ ആം ഗോയിംഗ് ടു ബി അൺഫെയ്ത്ത്ഫുൾ ഇൻ മൈ എർത്ലി ജോബ്, ഐ വിൽ ബി അൺഫെയ്ത്ത്ഫുൾ ഇൻ മൈ സ്പിരിച്വൽ മിനിസ്ട്രി ഓൾസോ.
ഈ ഭൂമിയിലെ വേലയിൽ ഞാൻ അവിശ്വസ്തനാണെങ്കിൽ ആത്മീയ ശുശ്രൂഷയിലും ഞാൻ അവിശ്വസ്തനാണ് എന്ന് ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും.
യു ആർ നോട്ട് ഫെയ്ത്ത്ഫുൾ ഇൻ യുവർ എർത്ലി ജോബ്. God will not give you a spiritual ministry.
ഈ ലോകത്തിലെ ജോലിയിൽ നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ ഒരു ആത്മീയ ശുശ്രൂഷ നിങ്ങളെ ദൈവം ഏൽപ്പിക്കത്തില്ല.
You are careless in your job and do things just like all the other people in the world carelessly only when people are looking.
മനുഷ്യരെ കാണുവാൻ വേണ്ടി മാത്രം ഈ ലോകത്തിലെ ജോലികൾ ചെയ്യുന്നവരെ ദൈവം ആത്മീയ ശുശ്രൂഷ ഏൽപ്പിക്കത്തില്ല.
That's the reason why many people don't get a spiritual ministry.
അതാണ് അനേകർക്ക് ഒരു ആത്മീയ ശുശ്രൂഷ ലഭിക്കാത്തതിന്റെ കാരണം.
Many Christians have a bad test. Yeah, so those are the works that Jesus did which we can do.
യേശു കർത്താവ് ചെയ്തതും നമുക്ക് ചെയ്യാവുന്നതുമായ പ്രവൃത്തികൾ ഇതൊക്കെയുമാണ്.
You are a believer in Jesus.
നിങ്ങൾ യേശു കർത്താവിൽ വിശ്വാസിയാണെങ്കിൽ
you must believe that all these works that Jesus did you can also do.
യേശു കർത്താവ് ചെയ്ത എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കണം.
Will of God.
അതെന്താണ് സ്വർഗ്ഗത്തിലായ പിതാവിന്റെ ഇഷ്ടം?
That's different for a mother and different for a Bible teacher.
അത് ഒരു അമ്മയ്ക്കും ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന വ്യക്തിക്കും വ്യത്യസ്തമാണ്. ഒരു സൗഖ്യമാക്കുവാനുള്ളതായ വിളിയുള്ളതായ ഒരു മനുഷ്യനും അത് വ്യത്യസ്തമാണ്.
യു നോ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്,
ദൈവത്തിന്റെ ശരീരത്തില്
ബോഡി ഓഫ് ക്രൈസ്റ്റ്,
യേശുക്രിസ്തുവിന്റെ ശരീരത്തില്
ഡിഫറന്റ് മെമ്പേഴ്സ് വിത്ത് ഡിഫറന്റ് ഗിഫ്റ്റ്സ്,
അതില് പല അവയവങ്ങള് പല പ്രഭാവനങ്ങളോട് കൂടിയതുണ്ട്. എല്ലാ അവയവങ്ങളും ഒരുപോലെയല്ല.
Have to prophesy, everybody doesn't have to heal the sick.
എല്ലാവരും പ്രവചിക്കേണ്ടതില്ല, എല്ലാവരും രോഗികളെ സൗഖ്യമാക്കേണ്ടതില്ല.
One person is called to heal the sick.
ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നു.
Another person is called to teach the word.
ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാൻ വേണ്ടി വേറെ ആളെ വിളിച്ചിരിക്കുന്നു.
Another person is called to be a mother.
ഒരു അമ്മയായിരിക്കാൻ വേറെ വ്യക്തിയെ വിളിച്ചിരിക്കുന്നു.
Another person is called to maybe be a helper.
സഭയിലെ ഒരു സഹായി ആയിരിക്കാൻ വേറെ ആളെ വിളിച്ചിരിക്കുന്നു.
Different gifts, just like the members of the body.
നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പോലെ എല്ലാവർക്കും പല പ്രഭാവനങ്ങൾ കൊടുത്തിട്ടുണ്ട്.
Jesus did everything because he was the whole body of Christ.
യേശു കർത്താവ് എല്ലാം ചെയ്തു, കാരണം യേശു കർത്താവ് മുഴുവൻ ശരീരവുമായിരുന്നു.
But we are not the whole body of Christ.
നമ്മൾ യേശു കർത്താവിന്റെ മുഴുവൻ ശരീരവുമല്ല.
You are one part, I am one part.
നീ ഒരു ഭാഗമാണ്, ഞാനും ഒരു ഭാഗമാണ്.
Everything that Jesus did, I am not going to do.
യേശു കർത്താവ് ചെയ്തത് മുഴുവനും ഞാൻ ചെയ്യാൻ പോകുന്നില്ല.
But I am not the whole body of Christ. I am only one part.
ഞാൻ യേശു കർത്താവിന്റെ മുഴുവൻ ശരീരവും അല്ല, അതിന്റെ ഒരു ഭാഗം
മാത്രമേ.
നാം എല്ലാവരും ഒരുമിച്ച് ലോകത്തിലുള്ള ബാക്കി എല്ലാ വിശ്വാസികളും അതാണ് യേശു കർത്താവിന്റെ മുഴുവൻ ശരീരവും. എല്ലാവർക്കും സൗഖ്യമാക്കുന്ന ശുശ്രൂഷ ഉണ്ടാകണം. എല്ലാവരും ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന എല്ലാവരും ഒരു അമ്മയായിരിക്കാത്തത് പോലെ എല്ലാവർക്കും പ്രത്യേകമായ വ്യക്തമായ ഒരു വിളി കർത്താവിന്റെ ശരീരത്തിലുണ്ട്.
Together we are supposed to show Christ to the world.
അവയെല്ലാം കൂടി ഒന്നിച്ചു കൂട്ടി നാം യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇടയായി തീരണം.
That's why your part is very very important.
അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗം വളരെ പ്രാധാന്യമേറിയതായിട്ട് തീരുന്നത്.
What do you have to do?
നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
Do the works that Jesus did.
നിങ്ങൾ യേശു കർത്താവ് ചെയ്ത പ്രവൃത്തികൾ ചെയ്യണം.
Find out what is God's will for you.
യേശു സ്വർഗസ്നായ പിതാവിന്റെ നിങ്ങളെ പറ്റിയുള്ള ഹിതം എന്താണെന്ന്
മനസ്സിലാക്കണം.
അതിൽ നിങ്ങൾ ശ്രദ്ധ
കേന്ദ്രീകരിക്കണം.
എന്നെ ദൈവം എന്തിനാണ് വിളിച്ചിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
My wife discovered that God calling for her was not primarily to be a doctor but to be a mother.
എന്റെ ഭാര്യ മനസ്സിലാക്കി അവളെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്രധാനമായ വിളി ഒരു ഡോക്ടർ ആയിരിക്കുക അല്ല, പിന്നെ ഒരു അമ്മയായിരിക്കുക
എന്നുള്ളതാണ്.
ഡോക്ടർ എന്നുള്ളത് രണ്ടാമത്തെ വിളിയാണ്, അമ്മ എന്നുള്ളതാണ് ഒന്നാമത്തെ വിളി.
She gave up her job and became a mother full time.
അതുകൊണ്ട് അവൾ തന്റെ ഡോക്ടറിന്റെ ജോലി വിട്ടു കളഞ്ഞിട്ട് മുഴുവൻ സമയവും അമ്മയായിരുന്നു. അവൾക്ക് സമയമുണ്ടായിരുന്നപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ മറ്റുള്ളവരെ
സഹായിച്ചു.
നമ്മുടെ വിളി എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണം.
Being a mother, in order to be a doctor, I think she would have missed the will of God.
അവള് ഒരു ഡോക്ടറായിരിക്കുവാൻ വേണ്ടി അമ്മ എന്നുള്ളതായ വിളിയെ അവൾ നിരസിച്ചു കളഞ്ഞിരുന്നുവെങ്കില്
ഇരുപതോ
മുപ്പതോ ലക്ഷം രൂപ അവൾക്ക് ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം അവൾ നഷ്ടപ്പെടുത്തുമായിരുന്നു.
You know, you can miss the will of God in your life you make the wrong choice.
നിങ്ങൾ തെറ്റായതായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ദൈവത്തിന് നിങ്ങളെ പറ്റിയുള്ളതായ ഹിതം നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
Something spectacular and great that may not be God's will for you.
പുറത്ത് കാണുവാൻ കഴിയുന്ന പ്രവർത്തമാനമായ ഒരു കാര്യം അതായിരിക്കില്ല ദൈവം നിങ്ങളെ പറ്റിയുള്ള ഹിതം.
All you do, very quiet ministry, that may be his will for your life.
വളരെ നിശബ്ദമായിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരിക്കും ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്.
When I was 2-3 years ago, I was visiting Australia.
ഞാൻ 2-3 വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയ സന്ദർശിക്കുകയായിരുന്നു.
And I went to a nursing home.
ഞാനൊരു ആശുപത്രിയിലേക്ക് കടന്നു പോവുകയായി.
85-year-old lady there.
അവിടെ ഒരു 85-വയസ്സായ വാർദ്ധക്യത്തിലുള്ള ഒരു അമ്മയുണ്ടായിരുന്നു.
She had known me when she was with her husband as a missionary 37 years ago in Kerala.
37 വർഷങ്ങൾക്ക് മുൻപ് അവളുടെ ഭർത്താവിനോടൊപ്പം ഒരു മിഷണറി ആയിട്ട് കേരളത്തിൽ അവൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവൾക്ക് എന്നെ അറിയാമായിരുന്നു.
I had not met her for 35 years.
35 വർഷത്തോളം ഞാൻ അവളെ കണ്ടുമുട്ടിയിട്ടില്ല.
When I went to see her,
ഞാൻ അവളെ കാണാനായിട്ട് ചെന്നപ്പോൾ
she said to me,
അവളെന്നോട് പറഞ്ഞു,
every day of the week I pray for 2 people.
എന്റെ എല്ലാ ആഴ്ചയിലും ഞാൻ 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്.
2 people.
ഞായറാഴ്ച 2 പേർക്ക് വേണ്ടി.
മൺഡേ another 2 people.
തിങ്കളാഴ്ച വേറെ 2 പേർക്ക് വേണ്ടി.
2 people.
ചൊവ്വാഴ്ച വേറെ 2 പേർക്ക് വേണ്ടി.
14 people I pray for. That's all. My life I pray only for 14 people.
ഈ 14 പേർക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്.
Same.
അടുത്ത ആഴ്ചയും ഇതേ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
And she said, Brother Jack, today is Tuesday.
അവൾ പറഞ്ഞു, സഹോദരൻ ജാക്ക് ഇന്ന് ചൊവ്വാഴ്ചയാണ്.
Whose name is here?
ഇവിടെ ആരുടെ പേരാണ് ഉള്ളതെന്ന് നോക്കുക.
Show me the book.
അവളെന്നെ ബുക്ക് കാണിച്ചു.
എന്റെ
പേരവിടെ ഉണ്ടായിരുന്നു.
She's been praying for me for 35 years every Tuesday.
എല്ലാ ചൊവ്വാഴ്ചയും ഈ കഴിഞ്ഞ 35 വർഷമായിട്ട് അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
Do you think God will be righteous if he gives me the reward for my work and doesn't give her anything?
നിങ്ങൾ നോക്കുന്നുവോ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എനിക്ക് പ്രതിഫലം തരികയും അവൾക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ ദൈവം ഒരു നീതിമാനായ ദൈവമാണ്. അതൊരു അനീതിയായിരിക്കും.
There are so many people like this who are doing a quiet ministry.
ഇങ്ങനെ നിശബ്ദമായ ശുശ്രൂഷ ചെയ്യുന്ന അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. ആർക്കും അവരെ പറ്റി അറിയില്ല.
Like the heart, you know. Have you ever seen your heart?
നിങ്ങളുടെ ഹൃദയം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ?
How many times, 100,000 times a day, something.
ഒരു ദിവസം 100,000 പ്രാവശ്യം അത് എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു.
അനേക
വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
ദൈവത്തിന്റെ
കർത്താവിന്റെ ശരീരത്തിൽ അങ്ങനെയുള്ളതായ അനേക അവയവങ്ങളുണ്ട്. ആരും അവരെ കണ്ടിട്ടില്ല. ആരും അവരെ അറിയുന്നില്ല.
നോ റിവാർഡ്, നോ അപ്രീസിയേഷൻ.
ഈ ലോകത്തിൽ അവർക്ക് ഒരു പ്രതിഫലവും കിട്ടുന്നില്ല, ഒരു പ്രോത്സാഹനവും കിട്ടുന്നില്ല. നിശബ്ദമായിട്ട് അധികമായിട്ട് സഹോദരിമാര് അവരെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരിലൂടെ ദൈവം വലിയ വേല ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത്
തീർക്കാൻ
നമ്മൾ അടുത്ത കാര്യത്തിലേക്ക്
കടക്കുന്നു.
ജോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം.
Greater works than I do shall he do, because I go to the Father.
ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തികൾ അവൻ ചെയ്യും.
യേശു
കർത്താവ് ചെയ്ത പ്രവൃത്തികൾ എന്താണെന്ന് നാം മനസ്സിലാക്കി, അതെങ്ങനെ നമുക്ക് ചെയ്യുവാൻ കഴിയുമെന്നും നാം മനസ്സിലാക്കി. ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ ഹിതം ചെയ്തു
തീർക്കാൻ
ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് പകർന്നു തരും. സ്വന്തനായ പിതാവിന്റെ ഹിതം ചെയ്യുവാൻ.
He will not give me the power to do his will in your life.
ദൈവം തരുന്നതായ ശക്തി എന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടിയല്ല.
God's will for your life. He will not give me the power to do.
ദൈവം നിങ്ങളെ സംബന്ധിച്ചുള്ളതായ ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് എനിക്ക് തരികയില്ല.
If you think that if you are filled with the Spirit, you will be able to preach like me, that's not true.
ഉദാഹരണമായിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന പോലെ ഒരു പ്രസംഗം ചെയ്യുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് ശരിയല്ല. ഞാൻ വേറൊരു ഉദാഹരണം നിങ്ങൾക്ക് തരാം.
A person who is not filled with the Spirit but who is born again is like a paralyzed man.
ഒരു വീണ്ടും ജനിച്ച ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ലെങ്കിൽ പാരലൈസ് ബാധിച്ച ഒരു കരം തളർന്ന ഒരു കരം പോലെയാണത്.
That hand a member of the body?
ആ കയ്യ് ശരീരത്തെ അവയവമാണോ?
അതിന്
ശക്തി ഉണ്ടോ?
ഇല്ല. വാട്ട് ഇസ് ഇറ്റ് നീഡ്?
അതിനെന്താണ് ആവശ്യമായിട്ടുള്ളത്? ശക്തി ആവശ്യമാണ്.
പാരലൈസ്ഡ് ഹാൻഡ് ആൻഡ് പാരലൈസ്ഡ് ഐ.
ഒരു തളർന്ന കൈയും ഒരു തളർന്ന കണ്ണും ഉണ്ട് എന്ന് കരുതുക.
ദി ഹാൻഡ് ഗെറ്റ് പവർ, വാട്ട് വിൽ ഇറ്റ് ബിക്കം?
കൈക്ക് ശക്തി കിട്ടുമ്പോൾ അത് എന്തായി തീരും?
പവർഫുൾ ഹാൻഡ്.
അതൊരു ശക്തിയുള്ള കരമായിട്ട് മാറും.
ഐ ഗെറ്റ് പവർ, വാട്ട് വിൽ ഇറ്റ് ബിക്കം?
കണ്ണിന് ശക്തി കിട്ടുമ്പോൾ അത് എന്തായി തീരും?
പവർഫുൾ ഐ.
അത് ശക്തിയുള്ളതായ ഒരു കണ്ണായിട്ട് മാറും.
ബിക്കം പവർഫുൾ ഹാൻഡ്.
അതൊരു ശക്തിയുള്ള കരമായിട്ട് മാറുന്നില്ല.
സോ ഇഫ് യു ഗെറ്റ് ദി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്, യു വോണ്ട് ഹാവ് ദി സെയിം ഗിഫ്റ്റ് ആസ് മീ. നോ.
നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുമ്പോൾ എനിക്കുള്ളതായ സ്വഭാവം നിങ്ങൾ നിങ്ങളിൽ കാണുകയില്ല.
ഐ മേ ബിക്കം എ പവർഫുൾ ഹാൻഡ്, യു വിൽ ബിക്കം എ പവർഫുൾ ഐ ഓർ എ പവർഫുൾ ഇയർ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്.
ഞാനൊരു ശക്തിയുള്ള കരമായിട്ട് മാറും, നിങ്ങൾ ഒരുപക്ഷെ ശക്തിയുള്ള കണ്ണായിട്ടോ ശക്തിയുള്ള കാറായിട്ടോ മാറും.
ഓർ എ പവർഫുൾ ലിറ്റിൽ ഫിംഗർ ഓർ എ പവർഫുൾ ടോ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്.
നിങ്ങളൊരു ശക്തിയുള്ളതായ വിരലായിട്ടോ ശക്തിയുള്ളതായ കാലിന്റെ വിരലായിട്ടോ നിങ്ങൾ മാറും.
ഡിപെൻഡിംഗ് ഓൺ വാട്ട് യുവർ കോളിംഗ് ഇസ് ഇൻ ദി ബൈബിൾ.
നിങ്ങളുടെ ദൈവത്തിലുള്ളതായ വിളി എന്താണ് എന്നുള്ളതിനനുസരിച്ച്.
നൗ ദേർ ആർ ഗ്രേറ്റർ വേർഡ്സ് ഓൾസോ.
എന്നാൽ അതിലധികമായ പ്രവൃത്തികളും അതിലുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്നതായ വലിയ പ്രവൃത്തികൾ എന്താണ്?
സംതിങ് ജീസസ് കുഡ് നോട്ട് ഡു വെൻ ഹി വാസ് ഓൺ ദിസ് എർത്ത്.
യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ചെയ്യാൻ സാധിക്കാതിരുന്നതായ കാര്യങ്ങളുണ്ട്. അതെന്താണ്? യേശു കർത്താവിന് രണ്ട് വ്യക്തികളെ ഒന്നാക്കി മാറ്റുവാൻ കഴിഞ്ഞില്ല. അതായിരുന്നു കർത്താവിന്റെ ഉദ്ദേശം. രണ്ട് ഒന്നാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു യേശു കർത്താവിന്റെ ഉദ്ദേശം.
He worked and worked and worked with 11 people for 3.5 years.
യേശു കർത്താവ് ഈ 11 വ്യക്തികളോട് കൂടെ അനേ 3.5 വർഷക്കാലത്തോളം പ്രവർത്തിച്ചു. അവര് ഒന്നായി തീരുവാൻ കഴിഞ്ഞില്ല.
And the last supper, they were all arguing who is the greatest.
അന്ത്യ അത്താഴ സമയത്തും തങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചുകൊണ്ടിരുന്നു.
Why couldn't they become one?
എന്തുകൊണ്ടാണ് അവർക്ക് ഒന്നായി തീരുവാൻ കഴിയാതിരുന്നത്?
The Spirit of God had not come to live in them.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളില് ജീവിക്കുവാനായി കടന്നു വന്നിരുന്നില്ല.
Jesus had not died and crucified the old man on the cross yet.
യേശു കർത്താവ് അതുവരെയും പഴയ മനുഷ്യനെ ക്രൂശിച്ചുകൊണ്ട് ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നു.
The old man was still there in Peter and still there in John. How can they become one?
ആ പഴയ മനുഷ്യൻ യോഹന്നാനിലും പത്രോസിലും ഉണ്ടായിരുന്നു, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഒന്നായി തീരുവാൻ കഴിയുന്നത്?
Jesus was not in them. How can they be one?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരില്ലായിരുന്നു, അതുകൊണ്ട് അവർക്ക് എങ്ങനെ ഒന്നാകുവാൻ
കഴിയും?
യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എല്ലാം വ്യത്യസ്തമായി മാറും, നിങ്ങൾക്ക് ഒന്നായി തീരുവാൻ
കഴിയും.
അതുകൊണ്ടാണ് കുരിശ് വളരെ പ്രാധാന്യമേറിയ കാര്യമായി തീരുന്നത്.
യേശു
കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ അനേക കാര്യങ്ങൾ സംഭവിച്ചു. അതെ, കർത്താവ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു.
ഓൾഡ് മാൻ വാസ് ക്രൂസിഫൈഡ്.
നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു.
ഡെവിൽ വാസ് ഡിഫീറ്റഡ്.
പിശാച് തോൽപ്പിക്കപ്പെട്ടു.
ആൻഡ് വൺ മോർ തിങ്,
ഒരു കാര്യവും കൂടി ഉണ്ട്.
ഇഫീഷ്യൻസ് 2,
എഫേസ്യർ ലേഖനം 2-ാം അധ്യായം, അവിടെ ഇങ്ങനെ പറയുന്നു.
ഇൻ വേഴ്സ് 15 ആൻഡ് 16,
2-ാം അധ്യായം 15-16 വാക്യങ്ങളുണ്ട്.
ഹി മേഡ് ദി ടു ഇൻടു വൺ ന്യൂ മാൻ, റെക്കൺസൈലിംഗ് ബോത്ത് ദം ബോത്ത് ഇൻ വൺ ബോഡി ടു ഗോഡ് ത്രൂ ദി ക്രോസ്, പുട്ടിംഗ് ദി എൻമിറ്റി ബിറ്റ്വീൻ ദം.
അവൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുവിനെ മനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ.
ഇതാണ്
കർത്താവ് ക്രൂശിൽ ചെയ്തായ ഒരു കാര്യം.
He took two different people and made them into one.
ആ രണ്ട് വിഭാഗം, രണ്ട് ജാതികളിൽ പെട്ടതായ രണ്ട് ജാതികളെ ഒന്നാക്കി കർത്താവിനെ ഒന്നാക്കി
മാറ്റി.
അൻപത് ദിവസങ്ങൾക്ക് ശേഷം പെന്തക്കോസ്ത് ദിവസത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ പറഞ്ഞപ്പോൾ അവർ യഥാർത്ഥമായിട്ടും ഒന്നായിട്ട് മാറി.
സോ ഫ്രം ജോൺ 14:12,
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. അത് പ്രാഥമികമായിട്ടും കർത്താവിന്റെ എന്നെ പറ്റിയുള്ളതായ ഹിതം ചെയ്യുവാനായിട്ട് എന്നെ
സഹായിക്കുന്നു.
പാപത്തെ ജയിക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും
സഹായിക്കുന്നു.
രണ്ടാമതായിട്ട് അതിലും വലുതായ ഒരു കാര്യം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു.
What those 11 people could not accomplish on that last night.
അന്ത്യത്താഴ സമയത്ത് ആ 11 പേർക്ക് നേടിയെടുക്കുവാൻ കഴിയാതായതായ കാര്യം ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഇന്ന് അത് ചെയ്യുവാൻ സാധിക്കും.
ഐ കൻ ഷോ യു 11 people in Bangalore who are one.
11 പേര് ബാംഗ്ലൂരിൽ ഒന്നായിരിക്കുന്നത് നിങ്ങളെ കാണിക്കുവാൻ എനിക്ക് കഴിയും.
None of whom are seeking who is the greatest.
അതിൽ ആരും തന്നെ തങ്ങളുടെ ആരാണ് വലിയവനെന്ന് അന്വേഷിക്കുന്നില്ല. എങ്ങനെയാണ് സാധ്യമായി തീർന്നത്?
How was I able to do a greater work than Jesus could do?
അങ്ങനെയാണ് യേശു കർത്താവിന് ചെയ്യാൻ സാധിക്കാതായ ഒരു വലിയ പ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്.
ഞാൻ
യേശുവിനേക്കാളും വലിയവനായതുകൊണ്ടല്ല,
എന്റെയും
എന്നോട് കൂടെയുള്ള ആ പത്ത് പേരുടെയും പഴയ മനുഷ്യനെ യേശു കർത്താവ് ക്രൂശിച്ചത് കൊണ്ടാണ് അത് ചെയ്യാൻ
കഴിയുന്നത്.
ഈ ഞങ്ങൾ 11 പേരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ടാണ്.
Those 11 people that sat at the last supper were not like that.
അന്ത്യത്താല മേശയിൽ ഇരുന്നിരുന്ന ആ 11 പേരും അങ്ങനെയുള്ളവരായിരുന്നില്ല.
Their old man was not crucified because Jesus had not yet died.
അവരുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നു, കാരണം യേശു
മരിച്ചിട്ടില്ല.
അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ
പ്രാപിച്ചിട്ടില്ലായിരുന്നു.
ബഹറിനിലോ മറ്റേത് സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യുവാൻ കഴിയും.
This is the greatest work we can do.
നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ പ്രവൃത്തി അതാണ്.
2, 3, 4, 10, 15, 20 people.
1, 2, 3, 10, 15, 30 ആൾക്കാരെ ഒന്നാക്കി മാറ്റുന്ന പ്രവൃത്തി.
Greatest work.
അതാണ് ഏറ്റവും വലിയ പ്രവൃത്തി.
That is what is called building the body of Jesus Christ.
അതാണ് കർത്താവ് യേശുവിന്റെ ശരീരം പണിയുക എന്ന് പറയുന്നത്.
Even Jesus himself couldn't do it on earth.
യേശു കർത്താവിനെ ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിഞ്ഞില്ല.
Because I told you, he had to go to the cross and the Holy Spirit had to come.
കാരണം അവൻ ക്രൂശിലേക്ക് പോകേണ്ടതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വരേണ്ടതും ആവശ്യമായിരുന്നു.
So if you gather 100 people in your church,
നിന്റെ സഭയിൽ നീ 100 പേരെ കൂട്ടി വരുത്തുക,
200 people, 300 people,
200-300 ആൾക്കാരെ കൂട്ടി വരുത്തുക, അതൊരു വലിയ കാര്യമല്ല.
സായിബാബ gathers thousands.
സായിബാബ ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടുന്നു. നിന്റെ 200-300 എന്താണുള്ളത്? അത് ഒന്നുമല്ല.
Make 2 people into one.
രണ്ടുപേരെ ഒന്നാക്കി മാറ്റുക എന്നുള്ളത് അത് എളുപ്പമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? എന്തോ ചിന്തിക്കുന്നു.
ഇവിടെ
വിവാഹിച്ച് എല്ലാവരോടും ചോദിക്കാം, രണ്ടുപേരെ ഒന്നാക്കി തീർക്കുന്ന
എളുപ്പമാണോ?
അനേക വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം പറയുക, അത് എളുപ്പമുള്ളതായ ഒരു കാര്യമാണോ?
It's the most difficult task on this earth.
ഈ ലോകത്തിലെ ഏറ്റവും പ്രയാസകരമേറിയ കാര്യം അതാണ്. എന്നാൽ അത് സാധ്യമാണ്.
Let me use an example.
ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം.
What does it say here in Ephesians 2, through the cross?
ക്രൂസിലൂടെ എഫേസ്യരുടെ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന എന്ത് ഉദാഹരണമാണ്?
Only one place where husband and wife can become one.
ഒരു സ്ഥലത്ത് മാത്രമേ ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നായി തീരുവാൻ കഴിയുകയുള്ളൂ.
On the cross.
On the ക്രൂസിൽ വെച്ച്.
You have to hang and she has to hang.
രണ്ടുപേരും ക്രൂസിൽ തൂക്കപ്പെടണം. അപ്പോൾ അവരെ ഒന്നായി തീരും.
ലോകത്തെ
വേറൊരു സ്ഥലത്തും ഒന്നായി തീരുവാൻ കഴിയത്തില്ല. മരണത്തിലൂടെ മാത്രം.
It's like this. Supposing next door to you there is some couple always fighting.
നിങ്ങളുടെ അടുത്ത ഭവനത്തിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെന്ന് കരുതുക.
Every morning 6:30 they start.
എല്ലാ ദിവസവും 6:30 അവർ തുടങ്ങും.
Like an alarm clock.
Alarm clock പോലെ അവർ
തുടങ്ങും. Yelling and all that.
അവര് അട്ടകത്തിക്കുകയും വഴക്കുണ്ടാക്കുകയും എല്ലാം
ചെയ്യും.
എല്ലാ ദിവസവും ഇപ്പോൾ 6:30 അവരെ തുടങ്ങി കാണും. ഓൾ ഡേ എല്ലാ ദിവസവും.
One day,
ഒരു ദിവസം
you wake up.
നിങ്ങൾ രാവിലെ എഴുന്നേറ്റു.
7:00, there's no sound there.
7:00 എന്നിട്ടും അവിടെ നിന്നൊരു ശബ്ദവും കേൾക്കുന്നില്ല. എന്ത് സംഭവിച്ചു?
You go.
നിങ്ങൾ അവിടെ പോകുന്നു.
And you find the wife died.
നിങ്ങൾ അവിടെ ചെല്ലുന്ന കാണുന്നു, എന്താ ഭാര്യ മരിച്ചു കിടക്കുന്നു. അതുകൊണ്ടാണ് അവിടെ
യുദ്ധമില്ലാത്തത്.
എന്താണ് അതിന്റെ ഉത്തരം? ഒരാള് വ്യക്തമായിട്ട് മരിക്കണം, എങ്കിൽ മാത്രമേ സമാധാനം
ഉണ്ടാവുകയുള്ളൂ.
എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭവനത്തിൽ ഒരു യുദ്ധമുള്ളത്?
ആരും
മരിക്കുവാൻ തയ്യാറല്ല. ഒരാൾ മരിക്കുകയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകും. രണ്ടുപേരും മരിക്കുകയാണെങ്കിൽ അവിടെ കൂട്ടായ്മ
ഉണ്ടാവും.
അതാണ് എന്റെ ഉത്തരം.
സോ ഇഫ് യു കാൻ്റ് ഹാവ് ഫെലോഷിപ്പ് അറ്റ്ലീസ്റ്റ് ഹാവ് പീസ്.
നിങ്ങൾക്ക് കൂട്ടായ്മ കഴിയുകയില്ലെങ്കിൽ സമാധാനം എങ്കിലും ഉണ്ടാക്കുക.
ഫെലോഷിപ്പ് ഡിപെൻഡ്സ് ഓൺ ബോത്ത് പീപ്പിൾ.
കൂട്ടായ്മ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളെയും ആശ്രയിച്ചിരിക്കുന്നു.
പീസ് ഡിപെൻഡ്സ് ഓൺലി ഓൺ വൺ പേഴ്സൺ.
സമാധാനം ഒരാളിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നു.
നമ്മുടെ
അത് ഓർത്തിരിക്കുക.
ഓൺ ദി ക്രോസ് If you can't have fellowship, you can at least have peace.
പുരുഷന് നിങ്ങൾക്ക് കൂട്ടായ്മ സാധിച്ചില്ല എങ്കിലും സമാധാനം നിങ്ങൾക്ക് സാധിക്കാൻ കഴിയും. നിങ്ങൾ മരിക്കണം അത്രമാത്രം.
What is the meaning of this word?
എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം?
Romans 6.
റോമാലേഖനം 6 അധ്യായം 11-ാമത്തെ വാക്യം.
You read this verse?
ഈ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
Consider yourself to be dead.
അവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്ന് ക്രിസ്തു യേശുവിൽ പാപത്തിന് മരിച്ചവരെന്ന് കണക്കാക്കുക.
Consider yourself to be dead to sin. Why? Because verse 6, you have already been crucified with Christ.
അതിനു മുമ്പ് പറയുന്നു നിങ്ങൾ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
Because he has crucified you, you confess it. I'm dead with Christ.
യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് യേശുവിനോട് കൂടെ മരിച്ചിരിക്കുന്നു എന്ന് നാം ഏറ്റു പറയുന്നു.
Let me ask you something.
ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ.
Can you confess that your sins are forgiven?
നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് ഏറ്റു പറയാൻ കഴിയുമോ?
Yes or no? Yes. All those who are awake, answer.
ഉണർന്നിരിക്കുന്നവർ എല്ലാവരും ഉത്തരം പറയുക.
Yes. How do you confess it?
എങ്ങനെയാണ് നിങ്ങൾ അത് ഏറ്റു പറയുന്നത്?
Did any of you see Jesus dying on the cross?
നിങ്ങൾ ആരെങ്കിലും യേശു ക്രൂശിൽ മരിക്കുന്നത് കണ്ടോ?
Faith in God's word.
ദൈവത്തിന്റെ വചനത്തിലുള്ളത് അവിശ്വാസത്താൽ.
And how do you know he died for your sins?
നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മരിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും?
Also in God's word.
അതും ദൈവത്തിന്റെ വചനത്തിലാണുള്ളത്.
So you confess it because it's written in God's word.
ദൈവത്തിന്റെ വചനത്തിൽ അത് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഏറ്റു പറയുന്നത്.
You know what confession means?
നമ്മുടെ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ
അതിന്റെ
അർത്ഥം എന്താണ്?
It means saying the same thing that God said.
ദൈവം പറഞ്ഞത് നാം ഏറ്റു പറയുന്നു എന്നുള്ളതാണ്.
That is always safe.
അതാണ് ഏറ്റവും സുരക്ഷിതമായുള്ള കാര്യം.
You always say what God says, you can be sure you are safe on safe ground.
ദൈവം പറഞ്ഞത് മാത്രമാണ് നിങ്ങൾ ഏറ്റു പറയുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഏറ്റവും സുരക്ഷിതരാണ്.
That means you are confessing God's word, what God has said.
അത് അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവം പറഞ്ഞതായി ദൈവത്തിന്റെ വചനം ഏറ്റു പറയുന്നു എന്നാണ്.
Confess what God has said.
ദൈവം പറഞ്ഞത് ഞാൻ ഏറ്റു പറയുന്നു.
My sins are forgiven.
എന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു.
God says so. Christ died for my sins.
ഇവിടെ പറയുന്നു യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന്.
Okay. Now the same word of God says, my old man was crucified with him.
ദേ ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നു എന്റെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന്.
What should I say?
ഞാൻ എന്ത് പറയണം?
My old man is crucified with him.
എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
I say, but I don't feel like it.
ഞാൻ പറയുന്നു എനിക്കത് അനുഭവമാവുന്നില്ലല്ലോ.
അനുഭവമില്ല. I don't feel as if my old man is crucified.
എന്റെ പഴയ എന്റെ പഴയ മനുഷ്യനും ക്രൂശിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
Suddenly a new convert comes to you.
ഒരു പുതിയതായി വീട്ടിൽ ജനിച്ച വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്ന്
കരുതുക.
അവൻ യേശുവിനെ സ്വീകരിച്ചു.
യു ആർ കൗൺസിലിംഗ്.
നീ അവനെ ഉപദേശം കൊടുക്കുകയാണ്.
അവൻ
പറയുന്നു സഹോദര ഞാനത് കിട്ടിയെന്നൊരു തോന്നുന്നില്ലല്ലോ. നിങ്ങൾ എന്ത് പറയും?
You are a counselor. What do you tell him?
നിങ്ങളൊരു ഉപദേശകനാണ്. നിങ്ങൾ എന്ത് പറയും?
You say, brother, believe the word of God. Don't worry about your feelings.
നിങ്ങൾ പറയും നിങ്ങളുടെ തോന്നലിനെ നിങ്ങൾ ആശ്രയിക്കേണ്ട. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുക.
1 John 1:9. If we confess our sins, he is faithful to forgive us all our sins.
ഒന്ന് യോഹന്നാൻ 1:9 പറയുന്നു നീ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നിന്റെ പാപങ്ങളെ ക്ഷമിക്കും.
Isn't that what you say?
അതല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്?
What do you say?
നിങ്ങൾ എന്ത് പറയുന്നു?
Right? Don't depend on your feelings.
നിങ്ങളുടെ തോന്നലുകളെ ആശ്രയിക്കരുത്.
Believe God's word.
ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക.
Now you tell me that you don't feel as if your old man is crucified.
നിങ്ങൾ ഇപ്പോൾ പറയുക നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല.
Shall I counsel you?
നിങ്ങൾക്ക് ഉപദേശം തരണോ?
Don't depend on your feelings.
നിങ്ങളുടെ തോന്നലുകളെ ആശ്രയിക്കരുത്.
Believe God's word.
ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക.
Otherwise you are giving to that new convert, I'm giving you.
നിങ്ങൾ ആ പുതിയ വിശ്വാസിക്ക് കൊടുത്ത അതേ ഉപദേശം തന്നെ ഞാനും നിങ്ങൾക്ക് തരുന്നു.
Believe God's word.
ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുക.
Some of you, when you were new believers, you also didn't feel that your sins were forgiven.
നിങ്ങളും ഒരു പുതിയ വിശ്വാസിയായിരുന്നപ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നില്ല. ഞാനും എനിക്കും അങ്ങനെ തോന്നിയിരുന്നില്ല.
I am 200% convinced that it is true.
ഞാൻ ഇന്ന് 200% ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.
Absolutely sure. More sure than whether the sun will rise tomorrow, I am sure my sins are forgiven.
നാളെ സൂര്യൻ ഉദിക്കുമോ എന്നുള്ളതിലും ഉറപ്പായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ ഉറപ്പുണ്ട്. എങ്ങനെയാണ് എനിക്ക് ആ ഒരു ഉറപ്പ് കിട്ടുന്നത്?
I just kept on believing God's word and my faith became stronger and stronger and stronger and stronger.
ദൈവത്തിന്റെ വചനം തുടർച്ചയായി ഞാൻ വിശ്വസിക്കുകയും അങ്ങനെ ഞാൻ കൂടുതൽ കൂടുതൽ ദൃഢതയുള്ളവനായിട്ട് മാറുവാനിടയായി.
Today onward, you are going to believe another truth.
ഇന്ന് മുതൽ നിങ്ങൾ വേറൊരു സത്യം കൂടെ വിശ്വസിക്കുവാനായിട്ട് പോകുന്നു.
എന്താണത്? Your old man was crucified with Christ.
എന്റെ പഴയ മനുഷ്യനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
Believe it.
അത് വിശ്വസിക്കുക.
അത്
എന്ത് പറയുക?
And verse 11. From now on, consider yourself dead.
ഇവിടെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നീ എന്നെ മരിച്ചവനെന്ന് എണ്ണുവാനായിട്ട്. ഞാൻ മരിച്ചവനാണ്.
I'm not bothered now what people think about me because I'm dead.
മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നുള്ളതിൽ ഞാൻ കരുതുന്നില്ല, കാരണം ഞാൻ മരിച്ചവനാണ്.
What they say about me.
അവരെന്നെ പറ്റി എന്ത് പറയുന്നു എന്നുള്ള കാര്യമില്ല.
Good things or bad things.
നല്ല കാര്യമോ ചീത്ത കാര്യമോ ആയിക്കൊള്ളട്ടെ.
Doesn't make any difference.
ഒരു വ്യത്യാസവും എന്നിൽ വരുത്തുന്നില്ല, കാരണം ഞാൻ മരിച്ചവനാണ്.
How they treat me.
അവരെങ്ങനെ എന്നോട് പ്രതികരിക്കുന്നു എന്നുള്ളതല്ല
not important.
അതൊരു പ്രാധാന്യമുള്ള കാര്യമല്ല, കാരണം ഞാൻ മരിച്ചവനാണ്. ഞാൻ എന്നെ തന്നെ മനുഷ്യവനായിട്ട് എണ്ണുന്നു.
I am also alive.
എന്നാൽ ഞാൻ ജീവിക്കുന്നു.
But it's not me. Christ lives in me.
എന്നാൽ അത് ഞാൻ എന്തായാലും ക്രിസ്തു അത്ര ജീവിക്കുന്നു. ഞാനിപ്പോൾ ദൈവത്തെ
പ്രസാദിപ്പിക്കുകയാണ്.
ഞാൻ എന്റെ കുരിശിനെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ, എന്റെ സഹോദരനും അങ്ങനെ കുരിശ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നായിട്ട് തീരും. ആർക്കും നമ്മളെ വേർപിരിക്കാൻ കഴിയത്തില്ല.
We are not afraid of people stealing members from our church.
നമ്മുടെ സഭയിൽ നിന്ന് ആരെയെങ്കിലും പിടിച്ചു പറിച്ചുകൊണ്ട് ആരെങ്കിലും പോകുന്നതിനെ പറ്റി നമ്മൾക്ക് ഭയമില്ല.
ഞാൻ
പോകുന്നിടത്തൊക്കെയും എല്ലാവരും ഭയപ്പെടുന്നു ഈ മനുഷ്യൻ കടന്നു വന്നത് ഞങ്ങളുടെ സഭയിൽ നിന്ന് ആൾക്കാരെ
കൊണ്ടുപോകാനാണെന്ന്.
ഞാൻ പറയുന്നു ഞങ്ങളുടെ സഭയിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്ക് ഭയമില്ല. എന്താണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ
പറയാം.
പറയട്ടെ, ഈ കെട്ടിടം എന്ന് പറയുന്നത് ഒരു 10,000 ഇസ്ത്രീകൾ കൂട്ടിയിട്ട് തീരുന്ന ഒരു
കൂമ്പാരമായിരുന്നു.
10,000 ഇസ്ത്രീകളായിട്ട് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു കരുതുക.
ഇന്ത്യയിൽ
അത് ഓരോന്നോരോന്നായിട്ട് ആൾക്കാരെ മോഷ്ടിച്ചെടുത്തുകൊണ്ട്
പോകും. ആരെങ്കിലും
ഇസ്ത്രീയെ മോഷ്ടിക്കുന്നുണ്ട് നോക്കുവാനുണ്ട്
കാവൽക്കാരനെയും. Keep a watchman. Nobody can go and take one brick out from there.
നമ്മൾ കെട്ടിടമായിട്ട് പണിത് കഴിയുമ്പോൾ അതിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകത്തില്ലൊരു ആൾക്കാരനെ വെക്കേണ്ട ആവശ്യമില്ല.
One brick on top, another underneath, another side, another side. You cannot.
കാരണം ആ ഒരു അവിടെ ഇരിക്കുന്ന ഇസ്ത്രീയുടെ മുകളിലൊന്നും താഴെയൊന്നും താഴ്ന്നൊന്നുമായിട്ട് അത് സുരക്ഷിതമാണ്.
So in our church, we don't pile up bricks, we build them.
ഞങ്ങളുടെ സഭയില് ഇസ്ത്രീകൾ കൂട്ടിയിടാറില്ല, അവയെ പണിയുകയാണ് ചെയ്യുക. കൂട്ടായ്മയില് അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ കഴിയത്തില്ല. ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെ. ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്റെ കരം കാണുന്നില്ല എന്നുള്ള ഒരു അനുഭവം ഉണ്ടാകുമോ?
This is an artificial hand with screws and nuts and all that. Somebody might make me unscrew it and take it off.
ഇത് പ്രകൃതിദത്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കൈയാണെങ്കിൽ, സ്ക്രൂ ചെയ്തിരിക്കുന്ന കൈയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം.
Some members in some churches are like that. You have to tighten them with screws every now and then, otherwise they'll get offended.
Sabile chila angangal anganeyana avare eppolum screw vecha tight cheyidokke indikkana allengile avare
say nice things to them.
Avarode eppolum avarkku ishtapadunna karyangal paranjondirikkana.
You organize a meeting, you must ask one fellow to pray, another fellow to give the water tank, another fellow to do this. This is all tightening the screw, then only they'll be happy.
Ee oru meeting sangadippikkanengil adu orale പ്രാർത്ഥിക്കാനും വേറൊരാളെ പ്രസംഗിക്കാനും ഒരാളെ നന്ദി പറയാനും എല്ലാം
ഏർപ്പെടുത്തണം. അതാണ്
ഇതെല്ലാം മനുഷ്യൻ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്നാക്കി നിർത്താൻ ഉപയോഗിക്കുന്ന മാർഗമാണ്. ഞാനിതൊന്നും ചെയ്യാറില്ല. ഇങ്ങനെയുള്ളതായ അവയവങ്ങളൊന്നും ഞങ്ങളുടെ സഭയിലില്ല. പ്രകൃതിയാവുള്ള യഥാർത്ഥമായ വിരലുകളാണ് ഞങ്ങൾക്കുള്ളത്. ആ സ്ക്രൂ അഴിച്ചുകൊണ്ട് ആർക്കും എടുത്തുകൊണ്ട് പോകാൻ
കഴിയില്ല.
ആരെങ്കിലും അത് എടുത്തുകൊണ്ട്
പോകുന്നതായിട്ട്
തല മുതലെ പാദം വരെ ഞങ്ങൾ സ്ക്രൂ ഉപയോഗിച്ചുള്ളതായ ഒരു ഫിറ്റിംഗ്സ് നടത്താറില്ല. അങ്ങനെയുള്ളതായ ഒരു ശരീരമാണ് നാം പണിയേണ്ടത്. എല്ലാ സ്ഥലങ്ങളിലും ഒന്നായിരിക്കുന്ന, എല്ലാവരും ഒന്നായിരിക്കുന്ന
അനുഭവം.
അവര് മരിക്കുവാൻ വേണ്ടി നാം പഠിപ്പിക്കുന്നു. അങ്ങനെ അവരെ ഒന്നായിത്തീരുന്നു. ക്രിസ്തുവിലെ ഒരു ബോഡി, ഒരു ശരീരമായിട്ട്, ഒരു കെട്ടിടമായിട്ട്. ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് നാം ഭയപ്പെടുന്നില്ല. ഞാൻ ഉറങ്ങുമ്പോൾ അവർക്ക് എന്റെ ശരീരത്തിൽ നിന്ന് എന്താണ് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നത്? അവർക്ക് എന്റെ കണ്ണാടിയോ എന്റെ വാച്ചോ എടുത്തുകൊണ്ട് പോകാൻ കഴിയും, എന്നാൽ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടുപോകാൻ
കഴിയില്ല.
ശരീരത്തിലെ യഥാർത്ഥ അവയവങ്ങളാണെങ്കിൽ ഒരു സഭയിൽ നിന്ന് അത് ഒരിക്കലും നീക്കപ്പെടുകയില്ല. ആ സഭയിലെ മറ്റ് പല അംഗങ്ങളും ഉള്ളപ്പോൾ, ആ സന്ദർശകരായ അംഗങ്ങളും ഉള്ളപ്പോൾ അവര് നമ്മുടെ ഈ കണ്ണാടി പോലെയും വാച്ച് പോലെയുമാണ്. അവരും അവിടെ സഭയിൽ ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും, ഞാൻ പറയാം സാരമല്ല, ഒരു ഗ്ലാസിനെ പറ്റി എന്ത്
സാരമാണ്.
എന്നാൽ ശരീരത്തിലെ അവയവങ്ങൾ അങ്ങനെയല്ല, അവരെല്ലാവരും എപ്പോഴും അവിടെ
ഉണ്ടാവും.
എന്റെ ശരീരത്തോട് ഈ കണ്ണാടിയെ ഒന്നാക്കി തീർക്കാൻ ഞാൻ ശ്രമിക്കാറില്ല.
ക്രൂശ്
എടുക്കുവാനായിട്ട് ആഗ്രഹിക്കാത്ത അനേകരുണ്ട്, അവർക്കൊന്നും ഒരിക്കലും ശരീരത്തിലെ അവയവങ്ങളായി മാറാൻ
കഴിയില്ല.
ഈ കണ്ണാടി പോലെ ശരീരത്തോട് ചേർന്നിരിക്കുന്നതായ ഒരു ഭാവം മാത്രമായിരിക്കും. എല്ലാ സഭകളിലും അങ്ങനെയുള്ളതായ
അവയവങ്ങൾ
അവരൊരിക്കലും ഒന്നായി തീരുന്നില്ല. അവർ വരുന്നു, അവർ കേൾക്കുന്നു, അവർ നല്ല പ്രസംഗങ്ങൾ കേൾക്കുവാൻ എന്നാൽ അവർ
മരിക്കുന്നില്ല.
ആ പ്രാദേശിക ശരീരവുമായി അവരെ ഒന്നായി തീരുന്നില്ല. അവരെ അവിടെയും ഇവിടെയും എല്ലാം ഓടി നടക്കുന്നു. ആ പ്രാദേശിക സഭയുമായി അവരെ ഒന്നായിട്ട് തീരുന്നില്ല.
അവർക്ക്
മരിക്കുവാനായിട്ട് കഴിയുന്നില്ല, അവർ മരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല.